ശാസ്ത്രജ്ഞർ നിരീക്ഷിച്ച കന്യാസ്ത്രീയുടെ ജീവിതം. ഞാൻ സ്വർഗരാജ്ഞിയായ മാതാവിനെ കണ്ടു. സന്തോഷകരമായ ഈ അനുഭവം കാതറിൻ പലരോടും പറഞ്ഞു. ബാല്യത്തിൽ തന്നെ ദർശനങ്ങളിലൂടെ കാതറിന് ദൈവികമായ അറിവുകളും ഉൾക്കാഴ്ചകളും ലഭിച്ചിരുന്നു. സ്വർഗരാജ്ഞിയായ ദൈവമാതാവിനെ പലപ്പോഴും ദർശിച്ചു. കർത്താവിനോടും പരിശുദ്ധ അമ്മയോടും വിശുദ്ധരോടുമെല്ലാം ഉറ്റബന്ധം പുലർത്തിയിരുന്നു അവൾ. വിശുദ്ധ ഗ്രന്ഥത്തിലെ സംഭവങ്ങൾ അവൾ വിവരിക്കുന്നത് കേട്ട് പലരും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ചില കേൾവിക്കാരുടെ ചോദ്യങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ലളിത മനസ്സുള്ള അവളുടെ മനസ്സമാധാനത്തെ ഉലച്ചു. സാവധാനം കാതറിൻ ഒരു കാര്യം മനസ്സിലാക്കി. എല്ലാം എല്ലാവരോടും പങ്കുവെക്കാനുള്ളതല്ല. അതിനുശേഷമാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നിശബ്ദത പാലിക്കുകയാണ് നല്ലതെന്ന തീരുമാനത്തിൽ അവൾ എത്തിയത്. 1774 സെപ്റ്റംബർ 8 ജർമ്മനിയിൽ കോസ്ഫെൽഡ് എന്ന സ്ഥലത്തു നിന്ന് ഏകദേശം 1.5 മൈൽ ദൂരെയുള്ള ഫ്ലാംസഗെ എന്ന ഗ്രാമത്തിൽ ആൻ കാതറിൻ എമറിച്ച് എന്ന കാതറിൻ ജനിച്ചത്. ബെർണാർഡ് എമറിച്ച്, ആൻഹീലർ എന്നിവരായിരുന്നു മാതാപിതാക്കൾ. വളരെ ദരിദ്രമായ ഒരു കർഷക കുടുംബമായിരുന്നു അവരുടേത്. എന്നാൽ നന്മയിലും ഭക്തിയിലും അവർ സമ്പന്നരായിരുന്നു. നന്മതിന്മകളെ സ്വഭാവേന തിരിച്ചറിയാനുള്ള സ്വാഭാവികവും ആത്മീയവുമായ സിദ്ധി ശൈശവം മുതലേ കാതറിന് ഉണ്ടായിരുന്നു. വളരെ അസാധാരണമായ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് അവൾക്ക് ലഭിച്ചു. എങ്കിലും സാധാരണ കർഷക പെൺകുട്ടിയെപ്പോലെ കഠിനാധ്വാനം ചെയ്താണ് അവൾ ജീവിച്ചത്. സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും പാഠശാലയിലായിരുന്നു പഠനം. അത്യാവശ്യത്തിന് മാത്രം ഭക്ഷിക്കുകയും ഉറങ്ങുകയും ചെയ്തു. പതിവായി അവൾ രാത്രി വളരെ സമയം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഒരു സന്യാസിനിയാകണമെന്ന് വളരെ ചെറുപ്പം മുതൽ ആഗ്രഹിച്ച കാതറിൻ പ്രായപൂർത്തി ആയപ്പോൾ 3 മഠങ്ങളിൽ പ്രവേശനം അന്വേഷിച്ചു. എന്നാൽ കുടുംബത്തിലെ ദാരിദ്ര്യവും ആ മഠങ്ങളുടെ അവസ്ഥയും തടസ്സമായിരുന്നു. ആന്തരിക പ്രചോദനത്താൽ പ്രേരിതയായി തയ്യൽ ജോലിയിലും സംഗീത പഠനത്തിലും ഏർപ്പെട്ട് സൽപ്രവൃത്തികളിലും പ്രാർത്ഥനയിലും മുഴുകി കോഫെൽഡിൽ തന്നെ അവൾ കഴിഞ്ഞുകൂടി. പിന്നീട് ഡെൽമനിലെ അഗസ്റ്റീനിയൻ സന്യാസിനികൾ അവളെ സ്വീകരിക്കാൻ സന്നദ്ധരായതോടെ സന്യാസം സ്വീകരിക്കണമെന്ന കാതറിന്റെ ആഗ്രഹം സഫലമായി. 1802 നവംബർ 13 ആൻ കാതറിൻ നോവിഷ്യറ്റിൽ പ്രവേശിച്ചു. 1803 നവംബർ 13 കാതറിൻ ഈശോയുടെ മണവാട്ടിയായി വ്രതം ചെയ്തു. 29 വയസ്സായിരുന്നു അപ്പോൾ. മെലിഞ്ഞും ക്ഷീണിച്ചും കാണപ്പെട്ട ആൻ കാതറിൻ മഠത്തിലെ ജീവിതകാലത്ത് പലവിധ രോഗങ്ങൾക്കും അടിമപ്പെട്ടു. ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങളെല്ലാം അവൾ വളരെ ക്ഷമയോടെ സഹിച്ചു. അവളുടെ സഹനങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയ ചിലർ അവളെ കുറ്റപ്പെടുത്തിയെങ്കിലും അവരോട് തികഞ്ഞ സ്നേഹത്തോടെയാണ് കാതറിൻ പെരുമാറിയിരുന്നത്. തീക്ഷ്ണമായ പരസ്നേഹത്തിന്റെ ഫലമായി ലഭിച്ചവയായിരുന്നു അവളുടെ അസുഖങ്ങൾ ഏറെയും. ക്ഷമയോടെ സഹിക്കുന്നതിന് സാധിക്കാത്തവരുടെ രോഗങ്ങളും പാപങ്ങളും അവൾ ഏറ്റെടുത്തിരുന്നു. പാപത്തിന് പരിഹാരം ചെയ്യുന്നതിനായും മറ്റുള്ളവരുടെ വേദനകൾക്ക് ശമനം ലഭിക്കുന്നതിനായും തന്നെ തന്നെ അവൾ ദൈവതൃക്കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തിരുന്നു. അവളുടെ ബലി സ്വീകരിച്ചുകൊണ്ട് തന്റെ പീഡാനുഭവത്തിന്റെ യോഗ്യതയിൽ പങ്കുചേരാനും തിരുമുറിപ്പാടുകൾ കാതറിന്റെ ശരീരത്തിലും നൽകാനും അവിടുന്ന് തീരുമാനമായി. 1812 ഡിസംബർ 29 ഉച്ചകഴിഞ്ഞ് ഏകദേശം 3 മണിക്ക് അവൾ യേശുനാഥന്റെ സഹനങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നാഥനോടുകൂടെ സഹിക്കുവാൻ തന്നെയും അനുവദിക്കണമെന്ന് അപേക്ഷിച്ച് കൈകൾ നീട്ടി. സ്നേഹപരിവശത്തോടെ അവളുടെ ചെറിയ മുറിയിൽ കിടക്കുകയായിരുന്നു. ഈശോയുടെ 5 തിരുമുറിവുകളെ മനസ്സിൽ കണ്ടുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപം 5 പ്രാവശ്യം അവൾ ചൊല്ലി. ഹൃദയം ദൈവസ്നേഹത്താൽ ഉജ്ജ്വലിക്കുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. ഒരു പ്രകാശം അവളുടെ നേർക്ക് ഇറങ്ങി വന്നു. അതിനുള്ളിൽ ക്രൂശിതനായ രക്ഷകന്റെ രൂപം അവൾ കണ്ടു. യേശുവിന്റെ തിരുമുറിവുകൾ തീജ്വാല പോലെ പ്രകാശിച്ചപ്പോൾ അവളുടെ ഹൃദയം സന്തോഷത്താലും ദുഃഖത്താലും നിറഞ്ഞു കവിഞ്ഞു. കർത്താവിനോടൊത്ത് സഹിക്കുവാനുള്ള അവളുടെ ആഗ്രഹത്തെ ഈ ദർശനം പൂർവാധികം വർദ്ധിപ്പിച്ചു. രക്തത്തിന്റെ നിറമുള്ള അമ്പുപോലെ കൂർത്ത കതിരുകൾ ക്രൂശിതനായ യേശുവിന്റെ തിരുമുറിവുകളിൽ നിന്നും പുറപ്പെട്ട് കൈകാലുകളിലും ശരീരത്തിന്റെ വലതുവശത്തും തുളച്ചു കയറുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. മുറിവുകളിൽ നിന്നും രക്തത്തുള്ളികൾ ഒഴുകുവാൻ തുടങ്ങി. അവൾ ബോധരഹിതയായി തീർന്നു. ബോധം തെളിഞ്ഞപ്പോൾ തന്റെ ഉള്ളം കൈയിൽ നിന്ന് രക്തമൊഴുകുന്നത് ആശ്ചര്യത്തോടെയാണ് അവൾ കണ്ടത്. തിരുമുറിവുകൾ ഏറ്റുവാങ്ങിയ ശേഷം കൂടുതൽ രോഗിയായി തീർന്ന അവൾക്ക് ഖരരൂപത്തിലുള്ള ഭക്ഷണം കഴിക്കുക പ്രയാസമായി തീർന്നു. 1813 ആഗസ്റ്റ് 25 അഗസ്റ്റീനിയൻ സമൂഹത്തിന്റെ മധ്യസ്ഥനായ വിശുദ്ധ അഗസ്റ്റിന്റെ തിരുനാൾ ദിവസം ദിവ്യനാഥൻ കാതറിനെ പ്രത്യക്ഷപ്പെട്ട് വലത് കൈകൊണ്ട് അവളുടെ ശരീരത്തിൽ ഒരു കുരിശ് വരച്ചു. അപ്പോൾ മുതൽ അവളുടെ ഹൃദയഭാഗത്ത് 3 ഇഞ്ച് നീളവും 1 ഇഞ്ച് വീതിയുമുള്ള കുരിശടയാളം ഉണ്ടായി. ആദ്യം ബുധനാഴ്ചകളിലും പിന്നീട് എല്ലാ വെള്ളിയാഴ്ചകളിലും ഈ കുരിശടയാളത്തിൽ നിന്ന് രക്തം ഒഴുകിത്തുടങ്ങി. 1814 ആയപ്പോൾ രക്തത്തിന്റെ ഒഴുക്ക് ഇടയ്ക്കിടെ മാത്രമായി. പക്ഷേ കുരിശ് എല്ലാ വെള്ളിയാഴ്ചകളിലും അഗ്നി പോലെ ജ്വലിച്ചുകൊണ്ടിരുന്നു. അനേകം ഡോക്ടർമാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ആൻ കാതറിൻ എമറിച്ച് എന്ന സന്യാസിനിയെ സന്ദർശിച്ച് അവളിൽ നടക്കുന്ന അത്ഭുത പ്രതിഭാസങ്ങൾ കണ്ട് ബോധ്യപ്പെട്ടു. വിവരിക്കാൻ സാധിക്കാത്ത സഹനം തിരുമുറിവുകൾ അവൾക്ക് നൽകി. ചിലപ്പോൾ രഹസ്യമായ വഴക്കുകളും പരസ്യമായ അധിക്ഷേപങ്ങളും ഡോക്ടർമാരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും അവൾക്ക് ലഭിച്ചിരുന്നു. നാളുകൾ കഴിയുന്നതനുസരിച്ച് വേദന വർദ്ധിച്ചുകൊണ്ടിരുന്നെങ്കിലും അതിൽ അവൾ നിർവൃതി കണ്ടെത്തി. രക്തം അവളുടെ മുഖത്തും കഴുത്തിലും ഒഴുകിയെത്തുകയും ചിലപ്പോൾ അവളുടെ തലമുണ്ട് അതിൽ നനയുകയും ചെയ്തിരുന്നു. 1819 April 19 ദുഃഖവെള്ളിയാഴ്ച അവളുടെ 5 മുറിവുകളിൽ നിന്നും രക്തമൊഴുകി. യേശുവിന്റെയും മറിയത്തിന്റെയും ജീവിതം, തിരുസഭയുടെ അവസ്ഥ മുതലായ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തിപരമായ പല അനുഭവങ്ങളെക്കുറിച്ചും ദർശനങ്ങളിലൂടെ അവൾ മനസ്സിലാക്കി. 1823 പെസഹ വ്യാഴാഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയും, അതായത് March 27 and 28 അവൾക്ക് പീഡാനുഭവത്തെക്കുറിച്ചുള്ള ദർശനങ്ങൾ ലഭിക്കുകയും തത്സമയം അവളുടെ മുറിവുകളിൽ നിന്ന് രക്തം പ്രവഹിക്കുകയും ചെയ്തു. ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് നടന്ന സംഭവങ്ങൾക്കു പുറമെ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിനു ശേഷം അപ്പസ്തോലന്മാരുടെ ഏതാനും ആഴ്ചകളിലെ പ്രവർത്തനങ്ങൾ അവൾ കാണുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവൾക്ക് ലഭിച്ച ദർശനങ്ങൾ വെറുമൊരു ആധ്യാത്മിക അനുഭൂതിയായിട്ട് മാത്രമല്ല അവൾ കണക്കാക്കിയത്. ക്രിസ്തുവിന്റെ യോഗ്യതകൾ തിരുസഭയ്ക്ക് നൽകുന്നതിനായി അരൂപിയിൽ നിറഞ്ഞ് ദൈവത്തോട് നടത്തിയ ഹൃദയംഗമമായ പ്രാർത്ഥനയായിട്ടാണ്. ലഭിച്ചിരുന്ന ദർശനങ്ങൾ ഒരിക്കലും അവളുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ബാഹ്യരൂപത്തെ സ്വാധീനിച്ചിരുന്നതായി നാം കാണുന്നില്ല. അവളുടെ ജീവിതത്തിൽ അവയ്ക്ക് വലിയ പ്രാധാന്യം നൽകപ്പെട്ടിരുന്നുമില്ല. എമറിച്ച് ഇപ്രകാരം പറഞ്ഞിരുന്നു, നിങ്ങൾ വായിക്കേണ്ടത് ബൈബിൾ മാത്രമാണ്, അതിൽ എല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നു. 1823 അവസാനമായപ്പോൾ ഇനിയും ഏറെ നാൾ താൻ ഈ ലോകത്തിൽ കാണുകയില്ല എന്ന് അവൾ മനസ്സിലാക്കി. വളരെ ക്ഷീണിതയായിരുന്നെങ്കിലും ദർശനങ്ങളുടെ വിവരണം പൂർത്തിയാക്കുവാൻ അവൾ ആഗ്രഹിച്ചു. ആ വർഷത്തെ നോമ്പുകാല ധ്യാന വിഷയമായി യേശുവിന്റെ പീഡാനുഭവം അവൾ തിരഞ്ഞെടുത്തു. യേശുവിന്റെ പീഡാനുഭവ രംഗങ്ങൾ എന്ന ഗ്രന്ഥത്തിന്റെ 2 വാല്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഈ ധ്യാനവേളകളിൽ അവൾക്കുണ്ടായ ദർശനങ്ങളാണ്. എമിറിച്ചിന്റെ ജീവിതത്തിലെ അവസാന 14 അവൾക്ക് സംസാരിക്കുവാൻ സാധിച്ചിരുന്നില്ല. അതിനാൽ ഈശോയുടെ പരസ്യ ജീവിതത്തിന്റെ അവസാന വർഷത്തെ ഏതാനും സംഭവങ്ങളുടെ വിവരണം നമുക്ക് ലഭിച്ചിട്ടില്ല. 1824 February 9 8:30 അവളുടെ സഹന ജീവിതം സമാപിച്ചു. 49 വയസ്സായിരുന്നു അവൾക്കപ്പോൾ. പിന്നീട് അവളുടെ ജീവിതം തിരുസഭ പഠനവിധേയമാക്കി. അതിന്റെ ഫലമായി 2004 October 3 വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ ആൻ കാതറിൻ എമറിച്ചിനെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു.